പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും തിരുവാനിരിക്കുന്നവനും വാഴ്ത്തവനാവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ തന്റെ അടിയാരോട് കരുണയുന്ന രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, എന്തൊരു നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദിവസം സർവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ ഞങ്ങളെ രക്ഷപ്പെടണമേ. നമ്മുടെ നാൾ രാജ്യ ശക്തിയും മഹത്വവും സ്നേഹം നിനക്കുള്ളാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ദുരഫലമായ നമ്മുടെ കർത്താവായി സംശയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിമർത്ത് മറിയുമേ, തമ്പുരാന്റെ അമ്മേ. ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവംബരാനുടമേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ഭാഷമോ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവ്, അനുഗ്രഹീതമായിരിക്കുന്ന പുതിയ സന്ധിയായിട്ട് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. പുതിയ കൃപകളും പുതിയ അനുഗ്രഹങ്ങളും പ്രാപിച്ച് പുതുവത്സരത്തിൽ വലിയ പ്രത്യാശയോടെ നിന്റെ സന്നദ്ധയിലേക്ക് വീണ്ടും കൂടി വരുവാൻ ബലഹീനരായ ഞങ്ങളെ എല്ലാവരെയും ശക്തിപ്പെടുത്തിയതിനോട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ക്ഷേമത്തോടെ ഐശ്വര്യത്തോടെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. പ്രത്യേകിച്ച് വനിതാ സമാജത്തിന്റെ തിരുവചനാധ്യാനത്തിന് വേണ്ടി വീണ്ടും ബലഹീനരായ ഞങ്ങളെല്ലാവരെയും കൂട്ടിച്ചേർത്തതിനോട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൃപയും അനുഗ്രഹങ്ങളും കർത്താവേ കൂടെ ഇരിക്കണം. എല്ലാ നിലവരങ്ങളാലും വഴി നടത്തണം. ഇതിന്റെ എല്ലാ ഇടവകയിലെ ഞങ്ങളുടെ പ്രിയ സഹോദരിമാരെയും അമ്മമാരെയും ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാണല്ലോ ഇതിന്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ കൃപയും കർത്താവെ വിശുദ്ധീകരണത്തിലേക്കുള്ള വളർച്ചയും അവർക്ക് നൽകണമേ. എന്റെ ഭാരഭാഗിത്വം വഹിക്കുന്ന യൂണിറ്റ് തലത്തിലുള്ള പ്രിയപ്പെട്ടവരെയും റീജിയണൽ തലത്തിലുള്ളവരെയും കർത്താവെ ഭദ്രാസന തലത്തിൽ MMVS പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരെയും എന്റെ വൈസ് പ്രസിഡന്റിനെയും പ്രസിഡന്റായിരിക്കും തിരുമേനിയെയും അഖില മലങ്കര തലത്തിലുള്ള പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒക്കെ ദൈവസന്നിധിയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും കൂട്ടായി യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കാം. ബലഹീനായിരിക്കുന്ന അടിയനും കർത്താവ് ഈ വർഷവും ദൈവജനത്തിൽ നിന്ന് ധ്യാനിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ബലപ്പെടുത്തുന്നതിനെ ഓർ സ്തുതിക്കുന്നു. കുറവുകളെയും കുറ്റങ്ങളെയും കർത്താവ് ക്ഷമിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. പിന്നെ ഈ ടെലികോൺഫറൻസിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണെന്ന് അനേകർ തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രത്യാശയോടെ ഇതിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം സഹായിക്കണം. രോഗികളായിരിക്കുന്നവരെ ദൈവം ഭാഗ്യം അർപ്പിക്കുന്നു. ദുഃഖങ്ങളിലൂടെ, ഭാരങ്ങളിലൂടെ, മാനസിക പ്രയാസങ്ങളിലൂടെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യങ്ങളിലൂടെ ഒക്കെ പോകുന്ന അനേകരുണ്ട് കർത്താവേ. എല്ലാവരെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ താഴ്ത്തി അർപ്പിക്കുന്നു. പരീക്ഷയാണ് ഞങ്ങളുടെ മുൻപിലുള്ള മുഖ്യ ഉദ്ദേശമെങ്കിലും അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞങ്ങൾ ഈ തിരുവചനം ധ്യാനിച്ച് വളരുവാനും ഞങ്ങൾ ഈ വർഷം ചിന്തിക്കുന്ന പോലെ യേശുക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാനും സംഗതിയാക്കണം. എല്ലാ അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണമേ. ആദ്യോടന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെ ബലപ്പെടുത്തി വഴി നടത്തണമേ. നിന്നല്ലാതെ മറ്റെങ്ങും ഞങ്ങൾക്ക് ആശ്രയിക്കാനില്ല. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ അന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും അനുഗ്രഹീതമായ പുതുവത്സരം ആശംസിക്കുന്നു. നമ്മൾ ഈ ടെലികോൺഫറൻസിൽ ഈ വർഷം ആദ്യമായിട്ടാണല്ലോ, ഇന്നലെ അത് ആരംഭിച്ചുവെങ്കിലും നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് ചേർന്ന് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് അതിനെ തന്നെ പുതിയ വത്സരത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും പുതിയ കൃപകളും പുത്തൻ നൽവരങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ വർഷവും വനിതാ സമാജത്തിന്റെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായിട്ട് നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിൽ ശരണപ്പെട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമാണ് നമ്മളെ വഴി നടത്തുന്നത്. ഇതുവരെ ഇതിനെ പിന്താങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷാ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, വളരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുള്ളത്. എന്തായാലും ആ രീതിയിൽ ക്രമീകരിക്കാനായിട്ട് സാധിച്ചു. ഈ വർഷം നമ്മൾ പത്രോസിന്റെ രണ്ടാം ലേഖനത്തിൽ നിന്ന് പഠിക്കുകയാണ് നമ്മുടെ ക്ലാസ്സിൽ. അതിനുശേഷം യാക്കോബിന്റെ മൂന്ന് ലേഖനങ്ങൾ, ക്ഷമിക്കണം, യോഹന്നാന്റെ മൂന്ന് ലേഖനങ്ങൾ കൂടി നമുക്ക് ഈ വർഷത്തെ സിലബസിലുണ്ട്. പിന്നീട് ഈ വർഷം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന വിശ്വാസ പഠന കാര്യങ്ങൾക്ക് വേണ്ടി അന്നാമയും പാസ്റ്ററും എന്നുള്ള ബഹുമാനപ്പെട്ട ഗീവർഗി സഞ്ചലച്ചന്റെ പുസ്തകമാണ്. തീർച്ചയായിട്ടും അത് വളരെ എല്ലാവർക്കും മുതൽക്കൂട്ടാകുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളതിൽ സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ബഹുമാനപ്പെട്ട അച്ഛൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ നമ്മളുടെ സഭയിൽ വേദവിപരീതം ആഞ്ഞടിച്ച് അനേകരെ അസത്യം സത്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് പോയപ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണം ദൈവവചനത്തിൽ നിന്ന് തന്നെ ഉദ്ധരണികൾ എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ എഴുതിയതായ ആദ്യകാലത്തെ ഒരു പുസ്തകമാണ്. അതിനുശേഷം ധാരാളം തിയോളജിക്കൽ ഡെപ്ത് ഉള്ള ധാരാളം പുസ്തകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യകാലത്തെ ഒരു പുസ്തകം എന്നുള്ള രീതിയിൽ അതിന് വളരെയേറെ പ്രാധാന്യവുമുണ്ട്. നമുക്ക് ആ കാര്യങ്ങളൊക്കെ പിന്നീട് വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ പത്രോസിന്റെ രണ്ടാം ലേഖനം അതിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ വർഷം ഇതിന്റെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ തക്കവണ്ണം എന്നെ വിളിക്കാനായിട്ട് പിന്നെ ധൈര്യം കാണിച്ചല്ലോ. അത് ഒരു വലിയ കാര്യമാണ്. അഭിയന്ന് തിരുമേനിയോട്, ബഹുമാനപ്പെട്ട വൈദികരോട്, രാജേഷ് അച്ഛനോട്, അതുപോലെ തന്നെ ഇതിന്റെ പ്രവർത്തകരായിരിക്കുന്ന ശാന്തമ്മ ആന്റി ജിജി തുടങ്ങിയ ഇതിന്റെ പ്രവർത്തകരോട് എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ മാത്രമേ ദൈവാത്മാവിൽ ശരണപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ വിഭജിച്ചു നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയെ ആദ്യം തന്നെ ശരണപ്പെടുന്നു. എന്തെങ്കിലും കുറവുകളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നിങ്ങൾ അറിയിക്കാനായിട്ട് മടിക്കരുത്. എനിക്കറിയാം രണ്ട് ഭദ്രാസനങ്ങളിലുമുള്ള ധാരാളം പേര്, നമ്മുടെ ഭദ്രാസനത്തിൽ മാത്രമല്ല നോർത്ത് ഈസ്റ്റിൽ നിന്നും ധാരാളം പേര് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവര് കുടുംബമായിട്ട്, ഭാര്യ മാത്രമല്ല കേൾക്കുന്നത്, വനിതാ സമാജമാണെന്നുള്ളത് കൊണ്ട് ഒരു കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ചേർന്നിരുന്ന് ധാരാളം പേര് ഈ ക്ലാസ്സുകൾ ശ്രവിക്കുന്നുണ്ട് പലപ്പോഴും എന്നുള്ളത് വളരെ സന്തോഷത്തിന് മുഖാന്തരമായ കാര്യമാണ്. അതിന്റെ ആ ഒരു മൂല്യം നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണാതെ അനേകർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കിട്ടുവാനും ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകുക, എത്ര പെർസെന്റേജ് മാർക്ക് മേടിക്കുക എന്നുള്ളതൊരു വിഷയമേ അല്ല നമ്മുടെ മുമ്പിൽ. നമ്മുടെ പ്രശ്നം നമ്മൾ അതായിത്തീരുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ വർഷം നമ്മൾ ചിന്തിക്കുന്നത് അത് തന്നെയാണ്. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്നുള്ളത് നമ്മുടെ പ്രധാന ചിന്താ വിഷയവും. നമ്മൾ ഇന്നെടുക്കുന്ന ക്ലാസ്സിൽ ആ വിഷയം വരുന്നുണ്ട്. ചെറുതായിട്ട് ഞാനത് പരാമർശിക്കുകയും ചെയ്യും. ദി പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ, ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് പരീക്ഷ എഴുതി മാർക്ക് മേടിക്കുക എന്നതിനേക്കാളും അതൊരു ആവശ്യമാണ്, തീർച്ചയായിട്ടും മുൻപിൽ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. പക്ഷേ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്ന ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ദൈവം കൂടുതലായിട്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് കടക്കാം. പത്രോസിന്റെ ഒന്നാം ലേഖനം നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ വർഷം. അന്ന് നിങ്ങൾക്കറിയാം അതിന്റെ പ്രധാന തീം എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഹോപ്പ് എന്നുള്ളതായിരുന്നു, ദൈവികമായ ഒരു പ്രത്യാശയായിരുന്നു ഒന്നാം പത്രോസിന്റെ ലേഖനത്തിലെ ചിന്താ വിഷയം. പത്രോസാണ് ആ ലേഖനം എഴുതിയെന്നൊക്കെ നമ്മൾ പഠിച്ചു. എഴുതിയ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇന്നും അതുപോലെ തന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇതിന്റെ ഓതർഷിപ്പ്, ഡേറ്റ്, ഇതിന്റെ മേജർ തീം, ജസ്റ്റ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇത്രയും കാര്യങ്ങൾ, ഈ നാല് കൂട്ടം കാര്യങ്ങൾ ആദ്യമേ ഒന്ന് പറയുകയാണ് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി. അതിന് ഞാൻ അവലംബമാക്കിയിരിക്കുന്നത് നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ തന്നെയാണ്. അതിനകത്തുനിന്ന് ചില ആശയങ്ങൾ കൂടി പുറത്തുനിന്നും ഇങ്ങോട്ട് ചേർത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലം മനസ്സിലാവും. പിന്നെ ഓദർഷിപ്പിനെ പറ്റി ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, വൈൽ ദ ഓർത്തഡോക്സ് ചർച്ച് ഈസ് ക്ലിയർ ഓൺ ദ കാനോണിസിറ്റി ഓഫ് സെക്കൻഡ് പീറ്റർ, സം മോഡേൺ സ്കോളേഴ്സ് കൺസിഡർ ദ ലെറ്റർ ടു ബി സ്യൂഡോണിമസ്, ദാറ്റ് ഈസ് റിട്ടൺ ബൈ സം വൺ എൽസ് ബേസ്ഡ് ഓൺ വാട്ട് പീറ്റർ ടോട്ട്. ഹൗവർ, ഇന്റേണൽ എവിഡൻസസ് സപ്പോർട്ട് പീറ്റേഴ്സ് ഓദർഷിപ്പ് എന്നുള്ളതാണ് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ പത്രോസിന്റെ രണ്ടാം ലേഖനം പത്രോസ് എഴുതിയതല്ല എന്നും ആധുനിക കാലഘട്ടത്തിൽ ചില ചിന്തകളുണ്ടായി, അത് പത്രോസ് എഴുതിയതല്ല, പത്രോസിന്റെ സ്യൂഡോ നെയിം വെച്ചുകൊണ്ട് പത്രോസിന്റെ പേരിൽ ആരോ എഴുതിയതായ ഒരു പുസ്തകമാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. പക്ഷെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയാണ്, ഇന്റേണൽ എവിഡൻസ് സപ്പോർട്ട് പീറ്റേഴ്സ് ഓദർഷിപ്പ് എന്നുള്ളത് പറയുക. ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള ചില കാര്യങ്ങൾ, അതായത് പുസ്തകത്തിന്റെ ഈ പത്രോസിന്റെ ലേഖനത്തിൽ നിന്ന് തന്നെയുള്ള ചില കാര്യങ്ങൾ ഇതിന് അടിവരയിടുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അത് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ അത് എഴുതിയിട്ടില്ല, പക്ഷെ ഞാനൊന്ന് നിങ്ങളോട് അത് പങ്കുവയ്ക്കാം. ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തോലനുമായ സീമോൻ പത്രോസ്. അത് ഒരു ഇന്റേണൽ എവിഡൻസ് ആണ്. സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 1, യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തോലനുമായ സീമോൻ പത്രോസ് എന്ന് പറയുന്നു. പിന്നെ 11 വാക്യത്തിൽ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ വിടറി പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കും എന്ന് ക്ഷമിക്കണം, 16 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ എന്ന് 16 വാക്യത്തിൽ പറയുന്നു. അപ്പോൾ കേവലം കെട്ടുകഥ കൊണ്ട് പറയുകയല്ല, ഞങ്ങൾ അതിന്റെ ദൃക്സാക്ഷികളാണ് എന്നുള്ള 16 വാക്യത്തിലെ ആ ഒരു ഇന്റേണൽ എവിഡൻസ്. അതുകൂടാതെ 2 അധ്യായത്തിലും 16 വാക്യത്തിൽ പറയുന്നു, പൗലോസിന്റെ കത്തുകളുമായിട്ട് ഇതിന് കുറച്ച് സാമ്യമുണ്ട് എന്നുള്ള ഒരു കാര്യം അതിനെപ്പറ്റി പറയുന്നുണ്ട്. 16 വാക്യത്തിൽ മൂന്നാം അധ്യായം 1 വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2 ലേഖനമല്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് പത്രോസ് പറയുകയാണ്, ഇത് 2-ാമത്തെ ലേഖനമാണ് ഞാൻ എഴുതുന്നത്. ആദ്യ ഒരു ലേഖനം ഞാൻ എഴുതി, 2-ാമത് ഉള്ള ലേഖനമാണ് ഞാൻ ഈ എഴുതുന്നത് എന്നുള്ളത് പത്രോസ് പറയുന്നുണ്ട്. ഞാൻ അതാണ് 4-ാമത്തെ എവിഡൻസ്. 3-ാമത്തെ എവിഡൻസ് ഞാൻ പറഞ്ഞ 3:16 എന്നാണ് പറഞ്ഞത്, ക്ഷമിക്കണം, അത് 2:16 എന്നാണ് പറഞ്ഞത്, ക്ഷമിക്കണം, അത് 3:16 3:16. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അതായത് ഈ എഴുതിയ ആളിന് പൗലോസ് ശ്ലീഹായുമായിട്ട് ഒരു ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ 3 വാക്യങ്ങൾ പറഞ്ഞു. ആദ്യത്തെ ഇന്റേണൽ എവിഡൻസ് എന്ന് പറയുന്നത് ലേഖനകർത്താവിന് ഓദർഷിപ്പിനെ പറ്റിയുള്ള ഇന്റേണൽ എവിഡൻസസ്, 1:1 അതിനകത്ത് പത്രോസ് തന്നെയാണ് എഴുതുന്നതെന്ന് സീമോൻ പത്രോസ്, ദാസനും അപ്പോസ്തലനുമായ സീമോൻ പത്രോസ് എന്ന് പറയുന്നു. 2-ാമത് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ തേജസ്കരണത്തിന് സാക്ഷികളായി തീർന്നു എന്നുള്ള 16-ാം വാക്യം, 1-ാം അധ്യായം 16-ാം വാക്യമാണ്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിങ്കൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ് ലഭിച്ചു. അതായത് ട്രാൻസ്ഫിഗറേഷന്റെ സമയത്ത് പത്രോസും യാക്കോബ് യോഹന്നാനുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നു നമുക്കറിയാം. അപ്പോഴാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള വാക്ക് ദൈവനമ്പരാൻ പറയുന്നത്. അതിന് സാക്ഷിയാണെന്ന് ഇന്റേണൽ എവിഡൻസ് പറയുന്നു. പിന്നീട് പറയുന്നത് 3-ാം അധ്യായം 1-ാം വാക്യം ഞാൻ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, ഇപ്പൊ നേരത്തെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഇത് പത്രോസ് തന്നെയാണ് എഴുതപ്പെട്ടത് എന്നുള്ളത് പറയുന്ന കാര്യം പിന്നീട് ഞാൻ പറഞ്ഞു. മൂന്നാം അധ്യായം 16-ാം വാക്യം 15-16 വാക്യങ്ങൾ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറയുക. അപ്പോൾ പൗലോസുമായിട്ടുള്ള ബന്ധം കൂടി ചേർത്ത് പറയുമ്പോൾ പിന്നെ പത്രോസ് തന്നെയാണ് എഴുതിയതെന്നുള്ള 4 എവിഡൻസസ് ഇന്റേണൽ എവിഡൻസസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്റെ ഡേറ്റ് ഓഫ് റൈറ്റിംഗ് എന്നുള്ളതാ. അപ്പൊ ഓദർഷിപ്പ് പത്രോസ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ 4 അടിസ്ഥാനപരമായ 4 വാക്യങ്ങളും ഞാൻ പറഞ്ഞു. അതിന്റെ ഡേറ്റ് ഓഫ് ഓദർഷിപ്പ് എന്ന് പറയുന്നത് ഗിവൺ പീറ്റേഴ്സ് ഓദർഷിപ്പ് ദ ഡേറ്റ് ഈസ് ലൈക്ലി AD 63 to 67. 63-നും 67-നും ഇടയിൽ എഴുതപ്പെട്ടതാണെന്ന് ഡ്യൂറിംഗ് പീറ്റേഴ്സ് ഇംപ്രസൺമെന്റ് ഇൻ റോം റോമിലെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്തിലാണ് ഇത് എഴുതപ്പെട്ടത്. നമുക്ക് ഡേറ്റിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ നമുക്കത് പഠിക്കാം. 63-നും 67-നും ഇടയിലാണ് ഇത് എഴുതപ്പെട്ടത് എന്നുള്ളത്. ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ അങ്ങനെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് അങ്ങനെ പഠിക്കാം. എന്നാൽ ചിലർ പറയുന്നുണ്ട് ഒരു 80-നോടൊക്കെ അടുത്ത്, അതായത് 70-ല് ജെറുസലേം ചെമ്പിന്റെ നാശം കഴിഞ്ഞിട്ടാണ് ഇത് എഴുതപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. കാരണം കർത്താവിന്റെ രണ്ടാമത്തെ പ്രതിഷ്ഠ എവിടെ എന്ന് ചോദിക്കുന്നതായ ചോദ്യമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസിനെ ചോദ്യം ചെയ്യുന്ന ചില സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് യെരുശലേമിന്റെ നാശത്തിന് ശേഷവും കർത്താവിന്റെ ആഗമനം ഉണ്ടാകാഞ്ഞപ്പം അത് കഴിഞ്ഞിട്ട് ഒരുപക്ഷെ എഴുതപ്പെട്ടതാകാമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പഠിക്കുന്നത് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ കൊടുത്തിരിക്കുന്ന AD 63 to 67 ആ കാലഘട്ടത്തിലായിരിക്കും പത്രോസിന്റെ ഇംപ്രസൺമെന്റിന്റെ സമയത്തായിരിക്കാം, റോമിലെ ഇംപ്രസൺമെന്റിന്റെ സമയത്തായിരിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത് പറയുന്ന മേജർ തീം എന്താണെന്നുള്ളതാണ്. ട്രൂ നോളജ് വേഴ്സസ് ഫോഴ്സ് നോളജ്. യഥാർത്ഥ അറിവും തെറ്റായ അറിവും ഇത് തമ്മിലുള്ള, അല്ലെങ്കിൽ ജ്ഞാനവും അജ്ഞാനവും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സിയാണ് ഇതിനകത്ത് മേജർ തീമായിട്ട് പറയുന്നത്. പക്ഷേ പത്രോസ് കൊടുക്കുന്ന ഒരു പ്രധാന സന്ദേശം എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ അപ്പോസ്തോലിക് ഡോക്ട്രിൻ ആൻഡ് ആൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ഇത് പറയുന്നത് മറ്റ് ദുരുപദേശങ്ങളെല്ലാം, തെറ്റായ നിങ്ങളുടെ അറിവുകളും ദുരുപദേശങ്ങളും, ധാരാളം കള്ള അപ്പോസ്തലന്മാരൊക്കെ കള്ള സുവിശേഷവുമായിട്ട് വരും, അതിനെയെല്ലാം മാറ്റിയിട്ട് നിങ്ങളൊരു അപ്പോസ്തോലിക് ഡോക്ട്രിൻ അത് മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് നിങ്ങൾ നടത്തണം എന്നുള്ളതാണ് പ്രധാന സന്ദേശമായിട്ട് പറയുന്നത്. പക്ഷേ മേജർ തീം എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദ്യം വരുവാണെങ്കിൽ ട്രൂ നോളജ് വേഴ്സസ് ഫോഴ്സ് നോളജ് എന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. പക്ഷെ പഠിക്കുമ്പോൾ അത് എന്താണ് തെറ്റായ അറിവ്, എന്താണ് യഥാർത്ഥ അറിവ് എന്നുള്ളത് പഠിക്കുക. കള്ളയപ്പോസ്തലന്മാരുടെ അറിവുകളെ മാറ്റുക, ജ്ഞാനമതക്കാരെ ന്യൂസ്റ്റിക് ഫിലോസഫി പോലെയുള്ള കാര്യങ്ങൾ മാറ്റുക, നിങ്ങൾ യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് വരിക എന്നുള്ളത് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. So the world disbelieves, deceives and mocks. Christians must maintain apostolic doctrine and an orthodox Christian way of life. ഇതാണ് പത്രോസ് പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാന കാര്യം. We are to grow continually in holiness and virtue and pursue an entrance into the everlasting kingdom which is to come. നമ്മൾ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കണം, നമ്മൾ വിശുദ്ധിയിൽ വളരണം എന്നുള്ളതാണ്. ഡെയിഫിക്കേഷൻ, ഡെയിഫിക്കേഷൻ ഇനി ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഡെയിഫിക്കേഷൻ, മേജർ തീം എന്ന് പറയുന്നത് ഡെയിഫിക്കേഷൻ എന്നുള്ള ഒരു ഇത് നമുക്ക് ചെയ്യാവുന്നതാണ്. ഡെയിഫിക്കേഷൻ, ദൈവ സാന്നിധ്യത്തിലേക്ക് ദൈവ അനുരൂപരായിട്ട് വളരുക, അതാണ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ടത് മെയിൻറ്റെയിൻ അപ്പോസ്തോലിക് ഡോക്ട്രിൻ ആൻഡ് ആൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വേ ഓഫ് ലൈഫ് എന്നുള്ള കാര്യമാണ്. അപ്പം ട്രൂ നോളജ് വേഴ്സസ് ഫോഴ്സ് നോളജ്, അല്ലെങ്കിൽ നമ്മള് ദൈവിക വിശുദ്ധിയിലേക്ക് വളരുക, അപ്പോസ്തോലിക പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവിക വിശുദ്ധിയിലേക്ക് വളരുക എന്നുള്ള പ്രധാന സന്ദേശമാണ് മേജർ തീമായിട്ട് നൽകുന്നത്. നാലാമതായിട്ട് എഴുതപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ആണ്. ഓഫ് ദി 27 ന്യൂ ടെസ്റ്റമെന്റ് ബുക്സ് ദ കാനോണിസിറ്റി ഓഫ് സെക്കൻഡ് പീറ്റർ ഹാസ് ബീൻ ക്വസ്റ്റ്യൻഡ് മോസ്റ്റ്. ഹൗവർ ദർ ഈസ് unmistakable evidence it was known and used in the early church and its canonicity was settled in the 4th century. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ ഒരു തർക്ക വിഷയമായിരുന്നു, എങ്കിലും 4th century ഫോർത്ത് സെഞ്ചുറിയിലാണ് ഇതിന്റെ കാനോണിസിറ്റി, അതിന്റെ ആധികാരികത ഇതിനകത്ത് സെറ്റിൽ ചെയ്ത് വരുന്നത്. അന്നുമുതൽ ഓർത്തഡോക്സ് സഭ അതിനു മുമ്പേ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും 4-ാം നൂറ്റാണ്ട് മുതലാണ് ഓർത്തഡോക്സ് സഭയുടെ ന്യൂ ടെസ്റ്റമെന്റ് കാനനിൽ ഔദ്യോഗികമായിട്ട് സെക്കൻഡ് പീറ്റർ ഇടം പിടിച്ചതെന്നും കൂടി നിങ്ങളുടെ അറിവിലേക്ക് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പീറ്റർ അപ്പാരന്റ്ലി റോട്ട് ഹിസ് സെക്കൻഡ് എപ്പിസിൽ ഫ്രം റോമൻ ഇംപ്രിസൺമെന്റ് ദ പീപ്പിൾ അഡ്രസ് നോ ദ ഓദർ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക്, അവരെ അഡ്രസ് ചെയ്തിരിക്കുന്നവർക്ക് ഓദറിനെ അറിയാമെന്നുള്ളത് ഈ 16-ാം വാക്യത്തിൽ, ഞാൻ പറഞ്ഞ 16-ാം വാക്യം, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല എന്ന് പറയുന്നവർ, എവിഡൻസിൽ നിന്ന് ഈ ഓദറിനെ ജനങ്ങൾക്ക് അറിയാം എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ഐ സീം ടു ബി ജെന്റൈൽ ഫോർമർ പേഗിൻ ടെറിറ്ററി ഇവാഞ്ചലൈസ്ഡ് ബൈ പോൾ. ഒരുപക്ഷെ ഒലുസ്ലീഹായുടെ സുവിശേഷം കേട്ട് സഭയിലേക്ക് വന്ന ആൾക്കാരെ ഉദ്ദേശിച്ച്, ഒരു ജെന്റൈൽസിനെ ഉദ്ദേശിച്ച്, നേരത്തെ ജെന്റൈൽസ് ആയിരുന്നവരെ ഉദ്ദേശിച്ച്, ഫോർമർ പേഗൻസിനെ ഉദ്ദേശിച്ച് ആയിരിക്കാം ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് 2-ാം അധ്യായം 18-ാം വാക്യം അടിസ്ഥാനമാക്കി പറയുകയാണ്. 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ ഇവർ വെറും വമ്പു പറഞ്ഞ് ദുഷ്കാമ പ്രവൃത്തികളാൽ കാമഭോഗങ്ങളിൽ കുടുക്കുന്നു. അതായത് ഈ വഴിതെറ്റി നടക്കുന്നവരോട് ഇപ്പോൾ അകന്നു വന്നവരെ, വഴിതെറ്റി നടക്കുന്ന ഒരു കൂട്ടരുണ്ട്, അവരിൽ നിന്ന് അകന്ന് ഇപ്പൊ സഭയിലേക്ക് വന്നവരെ, അതുകൊണ്ടാണ് ഇത് നേരത്തെ ഫോർമർ പേഗൻസ് ആയിരുന്നു എന്ന് പറയാനുള്ള ഒരു കാര്യം. പിന്നെ 20 മുതൽ 22 വരെ വാക്യങ്ങളിൽ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത്, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി എന്ന് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിനോടുള്ള പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യങ്ങൾക്ക് ഓടി വന്നവരാണ് എന്ന് പറയുക. അപ്പം നിങ്ങൾ ഇത്രയും നാള് ലോകത്തിന്റെ മാലിന്യത്തിൽ ജീവിക്കുന്നവരായിരുന്നു, യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ട് സത്യസഭയിലേക്ക് നിങ്ങൾ വന്നവരാണെന്നുള്ളതും, ഇവരെ പേഗൻസ് ആയിരുന്നു, ഫോർമർ പേഗൻസ് ആയിരുന്നു എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 3-ാം അധ്യായത്തിൽ നിന്ന് 2 വാക്യങ്ങൾ കൂടി, 15-16 വാക്യങ്ങൾ ഇവര് ഫോർമർ പേഗൻസ് ആയിരുന്നു എന്നുള്ളതിനെ പറ്റി പറയുന്നത്. 15-ാം വാക്യത്തിൽ അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് അവരെ സുവിശേഷം അറിയിച്ചു എന്നുള്ളതിന്റെ എവിഡൻസ് ആണ്. പൗലോസ് അവരെ സുവിശേഷം അറിയിച്ചു, ഫോർമർ പേഗൻസ് ആയിരുന്നു, പൗലോസ് സുവിശേഷം അറിയിച്ചാണ് അവരെ കൊണ്ടുവന്നുള്ളതിന്റെ എവിഡൻസ് ആയിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങിപ്പോരെന്ന് പറഞ്ഞ് ഓർപ്പിക്കുന്ന കാര്യം, അതായത് പൗലോസ് ശ്ലീഹ സുവിശേഷം അറിയിച്ച് വന്നവർ, അവർ ജെന്റൈൽസ് ആയിരുന്നു, ഫോർമർ പേഗൻസ് ആയിരുന്നു എന്നുള്ളതിന് പറയുന്ന 2-3 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 2-ാം അധ്യായം 18-ാം വാക്യം, 2-ാം അധ്യായത്തിൽ തന്നെ 20 മുതൽ 22 വരെ വാക്യങ്ങള്, 3-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ അവർ പൗലോസ് ശ്ലീഹ സുവിശേഷം അറിയിച്ചു കൊണ്ടുവന്നു, അവർ നേരത്തെ ലോകത്തിന്റെ തെറ്റായ ജീവിതചര്യകളിലുള്ള ഉണ്ടായിരുന്നവരാണെന്ന് പറയുന്നു. ദ ചർച്ച് ഹാസ് ബീൻ ഇൻഫിൽട്രേറ്റഡ് ബൈ നോസ്റ്റിക് സൗണ്ടിങ് ആന്റിനോമിയൻ ടീച്ചേഴ്സ് ഹു തോട്ട് ദാറ്റ് ഫെയ്ത്ത് സേവ്സ് അപ്പാർട്ട് ഫ്രം റിപ്പന്റൻസ് വർക്ക്സ് ഓർ വെർച്യൂ. ദ ഡിനൈ ദ സെക്കൻഡ് കമ്മിങ് ഈസ് എ ഫിസിക്കൽ ഹിസ്റ്റോറിക്കൽ ഇവന്റ് ആൻഡ് ദാറ്റ് മൊറാലിറ്റി ഈസ് ഇറലവന്റ് ടു സാൽവേഷൻ. ദ ഹോൾ ചർച്ച് ഈസ് threatened, especially the new converts, some have already fallen away. ഇതായിരുന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അതായത് ജ്ഞാന മതത്തിലുള്ളവര്, ഒരു നോസ്റ്റിക് ഫിലോസഫി പഠിച്ചവര്, അവര് പറയുന്നതായ കാര്യം, അതിന് അവരുടെ ഒരു വിഭാഗമാണ് ആന്റിനോമിയൻ എന്ന് പറയുന്നത്. ആന്റിനോമിയൻസ് എന്ന് പറയുന്നത് ദേർ ആർ നോ മോറൽ ലോസ് ഗോഡ് എക്സ്പെക്ട് ക്രിസ്ത്യൻ ടു ഒബേ എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരായിരുന്നു. അതായത് ഈ ലോകത്തിലുള്ള യാതൊരു നിയമങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഇനി നിയമങ്ങളൊന്നുമില്ല, യാതൊരു നിയമങ്ങളും അനുസരിക്കേണ്ട, അവർക്ക് സ്വതന്ത്രമായിട്ട് നടക്കാം എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരാണ്, അങ്ങനെയുള്ള ദുരുപദേഷ്ടാക്കന്മാർ ധാരാളം പേര് വന്ന് ഈ സഭയിലെ അംഗങ്ങളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവരെ എതിർത്ത്, അവർക്ക് എഗനസ്റ്റ് ആയിട്ടാണ് പത്രോസ് ലീഹ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്ക് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രൂ നോളജ് ഫോൾസ് നോളജ് എന്നുള്ളത് പറഞ്ഞ ഫോൾസ് നോളജ് എന്നുള്ളത് ഇതാണ്, നോസ്റ്റിക് ഫിലോസഫി അല്ലെങ്കിൽ നോസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ആന്റിനോമിയൻ, ആണെങ്കിൽ ഒറ്റവാക്കി പറയണമെങ്കിൽ ആന്റിനോമിയനിസം, ആന്റിനോമിയനിസം ഇതൊക്കെയായിരുന്നു. അങ്ങനെ ധാരാളം വക്രതയിലൂടെ വഞ്ചനയിലൂടെ ദുരുപദേശങ്ങളിലൂടെ പോയ ആൾക്കാരെ സത്യവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. എന്തായിരുന്നു അവരുടെ ദുരുപദേശം? ദേർ ആർ നോ മോറൽ ലോസ്, ഗോഡ് എക്സ്പെക്ട് ക്രിസ്ത്യൻ ടു ഒബേ. ക്രിസ്ത്യാനികളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാതൊന്നും ഒരു നിയമങ്ങളും പാലിക്കേണ്ടതില്ല എന്നുള്ള ഒരു ദുരുപദേശം വന്നപ്പോൾ അതിനെ എതിരിടാനായിട്ടാണ് ഇവര് പത്രോസ് ലീഹ ഈ ലേഖനം എഴുതുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. പിന്നീട് പറയുന്നത് സാൽവേഷൻ ഈസ് അറ്റെയിൻഡ് സോൾലി ത്രൂ ഫെയ്ത്ത് ആൻഡ് ഡിവൈൻ ഗ്രേസ്. അതല്ലാതെ നമ്മളുടെ എന്തെങ്കിലും വർക്സോ വർച്യുവോ അല്ലെങ്കിൽ മനസാന്തരത്തിന്റെ വേറെന്തെങ്കിലും ഘടകങ്ങളോ ഒന്നും ബാധകമല്ല. സാൽവേഷൻ ഈസ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, സോളാ ഫിഡേ, സോളാ ഫിഡേ എന്ന് പറഞ്ഞാല് ഫെയ്ത്ത് എലോൺ എന്ന വിശ്വാസം മാത്രം മതി, അത് അതുകൊണ്ട് രക്ഷയിലേക്ക് വരാം, പ്രവർത്തനങ്ങളൊന്നും ബാധകമല്ലെന്ന്. പക്ഷെ യാക്കോബിന്റെ ലേഖനത്തിൽ നിങ്ങൾ പഠിച്ചപ്പം വളരെ കൃത്യമായിട്ട് പഠിച്ചാണല്ലോ, വിശ്വാസമില്ലാത്ത പ്രവൃത്തി, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം, ഇത് രണ്ടും നിർജീവമാണെന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ നമ്മുടെ ഒരു കൺസെപ്റ്റ് അതാ, വിശ്വാസം വേണം പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളും അതിനാണ് നമ്മൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക, വിശുദ്ധ കുമ്പസാരം നടത്തുക, അല്ലെങ്കിൽ നോയമ്പ് നോയിക്കുക, ഉപവസിക്കുക, നമ്മൾ കുമ്പിടുക, കുരിശു വരയ്ക്കുക, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നമ്മളെ ഈ ഡെയിഫിക്കേഷനിലേക്ക് അല്ലെങ്കിൽ തയോസിസിലേക്ക്, ദൈവീകരണത്തിലേക്ക് നയിക്കുന്നതാണെന്നുള്ളത് നമ്മുടെ ഓർത്തഡോക്സ് ബിലീഫ്, ഫെയ്ത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നു വിശ്വാസം മാത്രം മതി, വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ യാതൊന്നും നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ കാര്യമില്ല, ഈവൻ വിശുദ്ധ കുർബാനയിൽ പോലും സംബന്ധിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്ന ചില ചിന്താഗതികൾ വന്നപ്പോൾ അതിനെ എതിരിടാനായിട്ടാണ്. അത് ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ലീഹ പത്രോസ് ലീഹ ഈ ലേഖനം എഴുതുന്നത് എന്നുള്ളത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. അതുകൂടാതെ ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെ, ഒരു ദിവസം 1000 സംവത്സരം പോലെയൊക്കെ ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി കാത്തിരുന്ന വിശ്വാസികളുടെ സമൂഹത്തോടുള്ളവരെല്ലാവരും അവരെ കളിയാക്കി ചോദിച്ചു, എവിടെ നിങ്ങളുടെ ക്രിസ്തു, എവിടെ, എവിടെയാ രണ്ടാമത്തെ വരവിന്റെ വാഗ്ദത്തം? ക്രിസ്ത്യാനികളായിട്ട് ഈ പേഗൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവർ തന്നെ ഈ സഭാ നേതൃത്വത്തോട് അന്ന് ചോദിച്ച ചോദ്യമാ, യേശു ക്രിസ്തു ഇപ്പം വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും എന്ന് പറഞ്ഞിരുന്നിട്ട് എന്തിയെ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നതായ കാര്യമാണ് ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെ, ഒരു ദിവസം 1000 സംവത്സരം പോലെ എന്നുള്ളത്. അതിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ആ കാര്യം ഒന്ന് പറഞ്ഞാല് നിങ്ങൾക്കതൊന്ന് മനസ്സിലാക്കാൻ എളുപ്പം ഉണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒരു പരാമർശം നടത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെ, ഒരു ദിവസം 1000 സംവത്സരം പോലെയാണെന്നൊക്കെ പറയുന്നതായ കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ പത്രോസ് ലീഹ പറയാനായിട്ടുള്ള കാര്യം എന്നുള്ളത്? അത് 3:8 പറയുന്നത്, എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെ, 1000 സംവത്സരം ഒരു ദിവസം പോലെ ഇരിക്കുന്നു എന്നീ കാര്യം നിങ്ങൾ മറക്കരുത്. ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്നതായ കാര്യം ഈ ലേഖനത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒന്ന് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അത് ഇപ്പൊ തന്നെ പറയുന്നതെന്ന് ചോദിച്ചാൽ, അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ലേഖനം പഠിക്കുമ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ ചോദ്യം ചെയ്തവർക്കുള്ള ഒരു ഉത്തരമായിട്ട് പത്രോസ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന് 1000 സംവത്സരം ഒരു ദിവസം പോലെ ഉള്ളൂ എന്ന് പറയുന്നു. പലപ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്, എന്തുകൊണ്ടാ 1000 സംവത്സരം, 1000 വർഷം ഒരു ദിവസം പോലെ ഉള്ളെന്ന് പറയാൻ കാര്യം? ദൈവത്തിന് അത്രേ ഉള്ളൂ. അത് ഞാൻ വളരെ ഒരു ഒരു എവിഡൻസസോട് കൂടി ഞാൻ തെളിയിച്ചു തരാം, ഉദാഹരണം പറഞ്ഞു തരാം. നമ്മൾ ഈ ഒരു ദിവസം എന്ന് പറയുന്ന കാര്യം ഏതാ? ഭൂമി സൂര്യനെ ചുറ്റിയിട്ട്, ഭൂമി സൂര്യനെ ചുറ്റി അല്ലെങ്കിൽ ഭൂമി സ്വയം അച്ചുതണ്ടിന്മേൽ ഒന്ന് കറങ്ങി വരുന്ന റൊട്ടേഷൻ, ആ റൊട്ടേഷന്റെ ടൈമാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സൂര്യനെ ഒന്ന് വലം വെച്ച് വരാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഒരു വർഷവും 365 ദിവസവും നമ്മൾ പറയുന്നു. അപ്പൊ ഭൂമി അതിന്റെ പോളാറിൽ, അതിന്റെ അച്ചുതണ്ടിന്മേൽ ഒന്ന് ഇങ്ങനെ കറങ്ങുന്നതായ ഒരു സമയമാണ് നമ്മൾ രാത്രിയും പകലും എന്ന് പറഞ്ഞ് 12 24 മണിക്കൂർ എന്ന് പറഞ്ഞ് ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ഭൂമി അച്ചുതണ്ടിന്മേൽ ഒന്ന് കറങ്ങുന്നതായ സമയത്തെ നമ്മൾ നമ്മുടെ അറിവ് വെച്ച് നമ്മൾ ഒരു ദിവസം എന്ന് പറയും. ഈ യൂണിവേഴ്സിനെ മുഴുവനായിട്ട് ഒന്ന് എടുത്തു നോക്കി, ഭൂമിയേക്കാൾ എത്രയോ വലിപ്പമുള്ളതാ സൂര്യൻ എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്കറിയാം, ചെറുപ്പത്തിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നില്ല, അനങ്ങുന്നില്ല, അനങ്ങാതെ നിൽക്കുകയാണ് പഠിച്ച്. പക്ഷെ ഇപ്പം നിങ്ങളൊന്ന് സ്റ്റഡി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. സൂര്യൻ ഇങ്ങനെ ആ പൊസിഷനിൽ നിന്ന് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത് പോലെ ദീർഘദൂരത്തിൽ ഇങ്ങനെ കറങ്ങുന്നില്ല എങ്കിലും സൂര്യന് ചെറിയ ചലനം ഉണ്ടാകുന്നുണ്ട്. ചില പഠനങ്ങളിൽ പറയുന്നത് സൂര്യന്റെ ചലനം നമ്മുടെ പിന്നെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 31 ദിവസം കൊണ്ടാണ് സൂര്യൻ ഇങ്ങനെ ചെറുതായിട്ട് ചലിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. 31 നമ്മുടെ ഒരു 31 ഒരു മാസം എടുക്കും സൂര്യൻ ഒന്ന് ചലിച്ച് ഇപ്പുറത്തെ പോയിന്റിൽ എത്താൻ, തുടങ്ങിയ പോയിന്റ് തിരികെ അവിടെ എത്താനായിട്ട് നമ്മളുടെ 31 ദിവസം എടുക്കും എന്ന് പറയും. അപ്പം സൂര്യനിൽ നിന്ന് നോക്കുമ്പം അത് നമ്മുടെ ഒരു ദിവസം അല്ലെ, സൂര്യനിലെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ 31 ദിവസമാണ്. മനസ്സിലായോ? 31 ദിവസമാണ്. ഇനി സൂര്യനേക്കാളും വലിപ്പമുള്ള ഗ്രഹങ്ങൾ ഈ ലോകത്തുണ്ടോ? ഉണ്ട്, ധാരാളം ഗ്രഹങ്ങളുണ്ട്. നിങ്ങൾ ധാരാളം അറിവുള്ളവരും ഫിസിക്സിന്റെ തലങ്ങളിൽ പഠിക്കുന്നവരും ഒക്കെ അല്ലേ. VY കാനിസ് മജോറിസ് എന്ന് പറയുന്ന ഒരു ഗ്രഹമുണ്ട്, VY കാനിസ് മജോറിസ്. ഇത് ഇത്രയും നാള് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിപ്പമുള്ള ഗ്രഹം, ഏറ്റവും വലിപ്പമുള്ള ഗ്രഹം. അത് പറയുന്നത് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഏകദേശം സൂര്യനേക്കാളും അതിന്റെ വ്യാസം, റേഡിയസ് എന്ന് പറയുന്നത് സൂര്യന്റെ റേഡിയസിനേക്കാളും ഏകദേശം 5000 times 5000 times സൂര്യനേക്കാളും വലിപ്പമുള്ള ഒരു ഗ്രഹമാണ് VY കാനിസ് മജോറിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഭൂമി ഒരു ദിവസം ഇങ്ങനെ കറങ്ങുന്നതിന് 24 മണിക്കൂർ, സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നതിന് സൂര്യന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ 31 ദിവസം. ഇനി ഈ VY കാനിസ് മജോറിസിന്റെ കറക്കം എന്ന് പറയുന്നത് അതിനെ 5000 കൊണ്ട് വലിപ്പപ്പെടുത്തേണ്ടി വരും, അല്ലെങ്കിൽ ഇനി താമസം ഉണ്ടെങ്കിൽ അത് വളരെ താമസിച്ചാണൊന്ന് റൊട്ടേറ്റ് ചെയ്ത് വരുന്നതെങ്കിൽ അതിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ചിലപ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുന്ന 1000 സംവത്സരമായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എത്രയോ ഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും. ഇതൊന്നും നമ്മുടെ കണ്ണിൽ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല. അപ്പൊ ഇതെല്ലാം കറങ്ങി വരാനായിട്ട് 1000 സംവത്സരങ്ങൾ എടുക്കുമായിരിക്കാം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമി ഇങ്ങനെ കറങ്ങുന്നു, ഭൂമിയെക്കാളും സ്പീഡിൽ പെട്ടെന്ന് സമയം തീർക്കുന്ന ധാരാളം ഗ്രഹങ്ങളുണ്ട്. അതല്ല, അപ്പൊ ദിവസത്തിന്റെ കണക്കെന്ന് പറയുന്നത് 24 മണിക്കൂർ വെച്ച് നമ്മൾ കൂട്ടുമ്പോഴാണ് ഈ പ്രശ്നം എന്നുള്ളത് ഓർപ്പിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ബട്ടർഫ്ലൈ. ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടീച്ചേഴ്സും ഒക്കെ ഉണ്ടല്ലോ, എന്താണ് ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാല് കേവലം 3 ആഴ്ചകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ലാർവ കാറ്റർപില്ലറിൽ നിന്ന് അത് മാറി ലാർവ വിരിഞ്ഞ് ഒരു ബട്ടർഫ്ലൈ ആയിക്കഴിഞ്ഞ് അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 1 മാസത്തിൽ താഴെ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ചിരുന്ന ബട്ടർഫ്ലൈക്ക് 3 മാസത്തെ ആയുസം കണ്ടേ ഉള്ളൂ. അപ്പൊ ഒരു 3 ആഴ്ച മാത്രം അതിന്റെ ലൈഫ് സ്പാൻ, അത് സംതൃപ്തമാണ് അതിന്റെ ജീവിതം. നമ്മൾ 80 വയസ്സോ 100 വയസ്സോ വരെ ജീവിക്കുന്നല്ലോ ബട്ടർഫ്ലൈ 3 ആഴ്ച ജീവിക്കുന്നേ, അപ്പൊ അത് ഹാപ്പിയാ, മനസ്സിലായോ? അപ്പൊ അതിന്റെ ജീവിതം അത് സംതൃപ്തമാണ്. അത് നമ്മുടെ 80 വയസ്സ് വരെ ജീവിക്കണോ എന്നതിനില്ല. അപ്പൊ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു 100 വർഷമായിരിക്കും ഒരു പക്ഷേ. അല്ലെങ്കിൽ നമ്മള് നമ്മുടെ ഡോഗിയേഴ്സ് പറയുന്നുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന നായയുടെ, നിങ്ങള് നായയുടെ നിങ്ങളുടെ പേരുമൊക്കെ നായയുടെ പേരിന്റെ അറ്റത്ത് ഒരു പേര് പിന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതുകൊണ്ട് നമ്മുടെ പേരുമൊക്കെ ഇട്ട് ഇങ്ങനെ പട്ടയം കൊണ്ട് ആശുപത്രി പോകുന്നവരൊക്കെ ആയിരിക്കുമല്ലോ ഒരു പക്ഷേ. എന്താ അതിന്റെ ജീവിത ചര്യ എത്ര നാളാ അതിന്റെ ഡോഗിയേഴ്സ് എന്ന് പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്ന 1 മാസം മനുഷ്യന്റെ 1 മാസം അല്ലെ, 12 മാസം മനുഷ്യന്റെ 12 മാസം എന്ന് പറയുന്നത് പട്ടിയുടെ 12 വർഷമാണ്, 12 വയസ്സാ, 12 ഇയറാ. അല്ലെങ്കിൽ ഡിപ്പെൻഡ്സ്, ചില നായകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വലിപ്പ ചെറുപ്പമൊക്കെ ഉണ്ടാകുന്നതനുസരിച്ച് ഡോഗിയേഴ്സ് കണക്ക് കൂട്ടുന്ന വ്യത്യാസം ഉണ്ടെങ്കിലും ഏകദേശം ഇങ്ങനെയാണ് സംഭവം. അപ്പൊ നമ്മൾ 1 വർഷം ജീവിച്ചു എന്ന് പറഞ്ഞാൽ പട്ടി 12 വർഷം ജീവിച്ചു, അല്ലെങ്കിൽ ബട്ടർഫ്ലൈ 3 ആഴ്ച ജീവിച്ചു എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ 100 120 വയസ്സ് വരെ അതിന്റെ ചിന്താഗതിയിൽ അത് ജീവിച്ച് സംതൃപ്തമായിട്ട് അത് പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് പോലും നമ്മൾ കുറച്ചുകൂടെ ഗൗരവമായി ഞാൻ പറഞ്ഞു വരുന്നത് അതിശയോക്തി എന്ന് ഇതിനകത്ത് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ അത് അതിശയോക്തി അല്ല. ഇതിൽ നിന്ന് തിരുവചനത്തിൽ നിന്ന് അല്പം പോലും കളങ്കമില്ലാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ തന്നെ ഒന്ന് സൂചിപ്പിച്ചതാണ്. അങ്ങനെ മനോഹരമായിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ കൊണ്ട് നിറച്ചാണ് പത്രോസ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതിന്റെ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിന്റെ ഓദർഷിപ്പ് പത്രോസ് തന്നെയാണെന്ന് പറഞ്ഞു. അതിന്റെ ഡേറ്റ് AD 63 to 67 അതിനിടയ്ക്കാണെന്ന് പറഞ്ഞു. അതിന്റെ മേജർ തീം എന്ന് പറയുന്നത് ഡെയിഫിക്കേഷൻ, അല്ലെങ്കിൽ ട്രൂ നോളജ് വേഴ്സസ് ഫോഴ്സ് നോളജ് എന്നുള്ളതാണ്. ക്രിസ്ത്യൻസ് മസ്റ്റ് മെയിൻറ്റെയിൻ അപ്പോസ്തോലിക് ഡോക്ട്രിൻ and an Orthodox Christian way of life, we are to grow continually in holiness and virtue and pursue an entrance into the everlasting kingdom which is to come. ഇനി വരാനിരിക്കുന്ന നിത്യജീവനിലേക്ക് കർത്താവിന്റെ രണ്ടാമത്തെ വരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് എന്നുള്ള മേജർ തീമാണ് പറയുന്നത്. എന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു, ഏത് സാഹചര്യത്തിലാണ് എഴുതുന്നത്. പൗലോസിന് അറിയാവുന്ന അല്ലെങ്കിൽ പൗലോസ് മുഖാന്തരം ക്രിസ്തീയത സ്വീകരിച്ചു വന്ന ജെന്റൈൽസ് അല്ലെങ്കിൽ ഫോർമർ പേഗൻസ് അവരെ തിരിച്ച് ഇവാഞ്ചലൈസ് ചെയ്തു കൊണ്ടുവന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു, അവരെ അവിടെ ഉറപ്പിച്ചു നിർത്തുകയാണ്. കഴിഞ്ഞ ലേഖനത്തിൽ ഡിവൈൻ ഹോപ്പ് എന്നുള്ളതായിരുന്നു മേജർ തീമെങ്കിൽ, ഇവിടെ നിങ്ങൾ കള്ളയപ്പോസ്തലന്മാരെ തിരിച്ചറിഞ്ഞ് ഈ ഡെയിഫിക്കേഷനിലേക്ക് വിശുദ്ധിയിലേക്ക് വളരണമെന്നുള്ള പ്രധാന സന്ദേശമാണ് നൽകുന്നത്. രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോഴ് അത് ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവിന്റെ വരവ് താമസിക്കുകയില്ല എന്നൊക്കെ എഴുതിയിരിക്കുന്നതിന് അർത്ഥമുണ്ട്. ഇപ്പോഴും അത് പ്രസക്തമാണ് ഞാൻ പറഞ്ഞതിന്റെ, അതുകൊണ്ടാണ് അത് പ്രസക്തമാണെന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കണം. ഓരോ കാര്യങ്ങളും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അത് അതേപടി പ്രസക്തമാണ്, ഇപ്പോഴും പ്രസക്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പത്രോസിന്റെ ലേഖനത്തിലേക്ക് ഇനി കടക്കാം. ദയവായിട്ട് പത്രോസിന്റെ ലേഖനം 1 ഒന്ന് മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? ആദ്യം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ.
യേശുക്രിസ്തുവിന്റെ ദാസനം അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും പിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വവുമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അതിനിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് ധീര്യവും ധീര്യത്തോട് പരിജ്ഞാനവും പരിജ്ഞാനത്തോട് ഇന്ദ്രിജയവും ഇന്ദ്രിജയത്തോട് സ്ഥിരതയും സ്ഥിരതയോട് ഭക്തിയും ഭക്തിയോട് സഹോദരപ്രീതിയും സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ ശുഷ്ഫ ദൃഷ്ടിയുള്ളവനും തന്റെ മണ്ഡലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും.
ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ആശയങ്ങൾ പ്രധാനമായിട്ടുണ്ട് പത്രോസ് ഇത് ലേഖനം എഴുതുന്ന സമയത്ത്. ഒന്ന്, ജാതികളിൽ നിന്ന് ഇവിടേക്ക് വന്നവര് നിങ്ങൾ വിശുദ്ധീകരണത്തിൽ വളരണം, ഇനി പഴയ പാപങ്ങളിലേക്ക് തിരിച്ചു പോകരുത്, അത് ഒന്നാമത്തെ ചിന്ത. രണ്ട്, നിങ്ങളുടെ ഇടയിൽ കടന്നു വന്നിട്ട് ക്രിസ്തു ഇപ്പം വരികയില്ല, ഇനി അവനു വേണ്ടി നോക്കിയിരിക്കുന്നത് വെറുതെയാണെന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നോസ്റ്റിക് ചിന്താഗതി അങ്ങനെയുള്ള ഹെറസീസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, ആന്റിനോമിയനിസം ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ത്യജിച്ചു കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളയപ്പോസ്തലന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കണം എന്ന് പറയുന്ന രണ്ട് ചിന്താഗതികൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത് എന്നുള്ളത് പഠിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾക്ക് ആണ് സല്യൂട്ടേഷൻ. ചാപ്റ്റർ നമ്പർ 1:1-3, അതിനൊരു ഹെഡിങ് കൊടുക്കാമെങ്കിൽ സല്യൂട്ടേഷൻ എന്ന് കൊടുക്കുക. അഭിവാദനം, എന്താണ് അഭിവാദനത്തിൽ പറയുന്ന ഒരു കാര്യം? യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമാണെന്ന് തന്നെ തന്നെ പത്രോസ് ശ്ലീഹ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും, ഇതിനകത്ത് പലപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണ് നമ്മുടെ ദൈവം രക്ഷിതാവായ യേശുക്രിസ്തു, ദൈവവും രക്ഷിതാവും അല്ലെങ്കിൽ ദൈവവും യേശുക്രിസ്തുവും. ഇങ്ങനെയുള്ള ആ ശൈലിയിൽ പത്രോസ് ലേഖനം ഈ ലേഖനത്തിൽ ഉടനീളം അങ്ങനെ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അപ്പം യേശു ക്രിസ്തുവിന്റെ മരണത്താലാണ് ദൈവനീതി പ്രദർശിപ്പിക്കപ്പെട്ടതെന്നൊരു ആശയം പത്രോസിന്റെ മനസ്സിലുണ്ട്. ആ നീതിയാണ് നമ്മുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്നതെന്ന്, അത് നമ്മുടെ നീതീകരണത്തിന് വഴി തെളിയിക്കുന്നു എന്നും റോമാലേഖനത്തിൽ പറയുന്നുണ്ട്. റോമാലേഖനം ഇപ്പൊ എടുത്ത് വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. റോമാലേഖനം 3-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ 5-ാം അധ്യായം 1-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലൂടെ നമ്മുടെ അനീതികളെ അവൻ നീതീകരിച്ചു എന്നുള്ളത് ഈ വാക്യങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അതായത് ഞങ്ങൾക്ക് എങ്ങനെ വിശ്വാസം ലഭിച്ചു അതേപോലെ അതേപോലെയുള്ള അനുഗ്രഹം ലഭിച്ചതാണ്, വിലയേറിയ വിശ്വാസം നിങ്ങൾക്ക് ലഭിച്ചതാണ് എന്ന് പത്രോസ് ലീഹ ഇവരെ പറ്റി പറയുക. നിങ്ങൾ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കണ്ട, ഇപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെയുള്ള അതേ വിശ്വാസം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് സല്യൂട്ടേഷനിൽ തുടങ്ങുമ്പോൾ തന്നെ നല്ല ആർക്കിത്വമുള്ള നല്ലൊരു സല്യൂട്ടേഷനോടുകൂടി പത്രോസ് ലീഹ ആരംഭിക്കുകയാണ്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ പിന്നീട് ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കാണ് പരിജ്ഞാനം. ഈ അധ്യായത്തിൽ തന്നെ 4 പ്രാവശ്യത്തോളം പരിജ്ഞാനം എന്നുള്ള വാക്ക് ആവർത്തിക്കപ്പെടുന്നുണ്ട്. അവിടെ വീണ്ടും പറയുക, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും, കണ്ടോ, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും എന്നുള്ള ആവർത്തിച്ചു വരുന്ന കണ്ടോ, ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഈ രണ്ട് വാക്യങ്ങളിൽ പറയുന്നതായ കാര്യമാണ് ഒരു വിശ്വാസിക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുവാനുള്ള ഉപാധി ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള പരിജ്ഞാനമാണെന്ന് പറയുക. ഈ പരിജ്ഞാനം എന്നുള്ള വാക്ക് ഞാൻ പറഞ്ഞതുപോലെ 1-ാം അധ്യായത്തിൽ 2, 3, 5, 8 വാക്യങ്ങളിലൊക്കെ ആവർത്തിച്ചു വരുന്നുണ്ട്. ഇനിയും ലേഖനം അവസാനിപ്പിക്കുന്നതും പിന്നെ 2-ാം അധ്യായം 20-ാം വാക്യം 3-ാം അധ്യായം 18-ാം വാക്യം ഇവിടെ എല്ലാം പരിജ്ഞാനം എന്നുള്ള വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർപ്പിക്കുന്നുണ്ട്. ഈ പരിജ്ഞാനം എന്നുള്ള വാക്കിന് കേവലം അറിവെന്നുള്ള അർത്ഥം മാത്രമല്ല കേട്ടോ, എപ്പിഗ്നോസിസ് എന്നുള്ള വാക്ക ഗ്രീക്ക് ഇക്വിവലന്റായിട്ട് പറയുന്നത് എപ്പിഗ്നോസിസ് എന്നുള്ള വാക്കിന് കേവലം അറിവ് എന്നുള്ള ഒരു കാര്യമല്ല. ഇന്നാണ് ഞാൻ പറഞ്ഞല്ലോ അറിവും ജ്ഞാനവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. കേവലം അറിവ് എന്നുള്ള രീതിയിലല്ല ഈ എപ്പിഗ്നോസിസ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു വിസ്ഡം അല്ലെങ്കിൽ സോഫിയ എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ അനുദിന ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളുടെ പാഠങ്ങളാണ് നമുക്ക് പരിജ്ഞാനം എന്ന് പറയുന്നത് അല്ലേ. ദൈവിക പരിജ്ഞാനം അതായിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. പുറമേ ഉള്ളൂ, നമുക്കറിയാം ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ധാരാളം അറിവ് ലഭിക്കും, ഏത് വിഷയത്തെ പറ്റി നമുക്ക് അറിവ് ലഭിക്കും. പക്ഷേ പ്രാർത്ഥനയോടെ ഒരു വിഷയം സോൾവ് ചെയ്യാനായിട്ട് ഗൂഗിളും ഇന്റർനെറ്റും ഒന്നും അറിയാൻ മേലാത്തൊരു അമ്മച്ചി ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഗൂഗിളുകാർ തലകുത്തുന്ന ചില വിഷയങ്ങൾക്ക് പടയുന്ന പരിഹാരം കിട്ടും ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ. അതിനാ പരിജ്ഞാനം എന്ന് പറയുന്നത്. അത് ഞാൻ നിങ്ങൾ പല രീതിയിൽ അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, ഞാൻ ഒത്തിരി അത് വിശദമായിട്ട് പോകുന്നില്ല. അപ്പൊ ആ ദൈവത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, അത് കഴിഞ്ഞ 2-ാം അധ്യായത്തിൽ 9-ാം വാക്യത്തിൽ പറയുന്നതാണല്ലോ, പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ പറഞ്ഞ കാര്യം നമ്മളത് പഠിച്ചതാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചു. ഈ ഒരു പരിജ്ഞാനം നിങ്ങൾക്ക് ഉണ്ടാകണം. കഴിഞ്ഞ കാല ജീവിതം മറന്നിട്ട് നന്മയിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണമെന്നുള്ളത് പത്രോസ് ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. സല്യൂട്ടേഷനിൽ വളരെ മനോഹരമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുകയും ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുവിന്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്നുള്ള കാര്യം, കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ എന്നുള്ള കാര്യം. ഇത് എനിക്ക് തോന്നുന്നു പത്രോസിന്റെ 1-ാം ലേഖനവും യൂദായുടെ ലേഖനങ്ങളും ഒക്കെ ആരംഭിച്ചിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനവും എന്നുള്ള വാക്ക് ഇവിടെയെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് സല്യൂട്ടേഷൻ. ഇനി 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയം കൂടി. 4-ാം വാക്യത്തിലാണ് വരുന്നത്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവീൻ എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അത് വരുന്ന ഭാഗമാണ് ഈ സെക്കൻഡ് പാർട്ട്, 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗം. അതിന് ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ എന്നുള്ള ഹെഡിങ് നമുക്ക് കൊടുക്കാം. ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ, ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവീൻ. 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതായ കാര്യം അതാണ്, ദി പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ. അതിന് ഡെയ്സിക്കേഷൻ എന്നൊരു വാക്ക് ഞാൻ വീണ്ടും പറയുന്നു, ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതാണ്, വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു. നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കുകയും അതിന്റെ എസ്സേ റൈറ്റിങ്ങോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ ഡെയ്സിക്കേഷൻ എന്നുള്ള വാക്ക് സെർച്ച് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ. ചില റിസംബ്ലൻസ് മാത്രം ഞാനിവിടെ തരാം, ബാക്കി നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണെന്നും കൂടി ഓർപ്പിക്കുക. എംബോഡി ദ ക്വാളിറ്റീസ് ഓഫ് ഗോഡ് എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകുക. ഫിലിപ്പിയ ലേഖനം 2:5 വായിക്കാവോ, ഫിലിപ്പിയ 2:5. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അത് ഒരു കെനോട്ടിക്കും ആണ്, 2 എന്ന് പറയുന്നത്, ഫിലിപ്പിയ ലേഖനം 2, അതായത് താഴ്മയുടെ സുവിശേഷം, താഴ്മയുടെ സങ്കീർത്തനം എന്ന് പറയാം. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനെ തീർന്നു എന്ന് പറയുന്ന കെനോട്ടിക്കും, ആ കെനോസിസ് താഴ്മ, ആ താഴ്മയുടെ പൂർണ്ണതയായിട്ടാണ് ക്രിസ്തുവേച്ചുള്ള ഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. അപ്പൊ ഡെയ്ഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവേച്ചുള്ള ഭാവം, ഇത് ധാരാളം കാര്യങ്ങൾ അതിനകത്ത് വരുന്നതാണ്. ഈ നമ്മുടെ പഠനത്തിൽ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങൾ ചേർത്ത് വെച്ച് വേണം നിങ്ങൾ ആശയങ്ങൾ തയ്യാറാക്കാൻ എന്നും കൂടി പറയുന്നു. എംബോഡി ദ ക്വാളിറ്റീസ് ഓഫ് ഗോഡ്, യേശു ക്രിസ്തു ദൈവത്തിന്റെ ഗുണങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ ദൈവമായി തീരുന്ന ശ്രേഷ്ഠമായ ദൈവ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുന്ന ശ്രേഷ്ഠമായ അനുഭവത്തെ പറ്റിയാണ് ഈ 3 മുതൽ 11 വാക്യങ്ങളിൽ പറയുന്നത്. 3 വാക്യത്തിൽ പറയുക, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ, ഉണ്ടാവും വീണ്ടും പരിജ്ഞാനം എന്നുള്ള വാക്ക് വന്നു, അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അത് ദൈവവിളിയോടൊപ്പം അനേക ആത്മീയ അനുഗ്രഹങ്ങൾ വിശ്വാസികൾ സ്വീകരിക്കുന്നു. മനുഷ്യൻ ദൈവിക പ്രവർത്തനങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. വിശ്വാസിയുടെ ജീവിതം സുഹൃതങ്ങളുടെ ഒരു ശൃംഖലയായി തീരണം. അങ്ങനെ വിശ്വാസത്തിൽ നമ്മൾ ആരംഭിച്ച് സ്നേഹത്തിന്റെ അവസ്ഥയിലേക്ക് വരണമെന്നൊക്കെയുള്ള വിശാലമായ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടി അതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. നമുക്ക് നമ്മുടെ നിത്യജീവൻ ഒരു പ്രശ്നമാണ്, നമ്മുടെ ദൈവഭക്തി ഒരു പ്രശ്നമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പം ആ ദിവ്യശക്തി, ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ നമുക്ക് ലഭിക്കുന്ന ആ ദിവ്യശക്തിയാണ് നമ്മുടെ നിത്യജീവന് ആധാരമായി തീരുന്നത്, ദൈവഭക്തിക്ക് ആധാരമായി തീരുന്നത്. അതെല്ലാം നമുക്ക് ദാനം കിട്ടിയിരിക്കുന്നു എന്നാണ് 3 വാക്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, യഹോവ ഭക്തി ജ്ഞാനത്തിന് ആരംഭമാകുന്നു എന്നാ അല്ലേ. അപ്പൊ പരിജ്ഞാനം ലഭിക്കാനുള്ള മാർഗം എന്താ? യഹോവ ഭക്തി. അപ്പൊ ഭക്തിയും ആ പരിജ്ഞാനത്തിലൂടെ നമ്മൾ നിത്യജീവനാണ് അവകാശമാക്കി തീർക്കേണ്ടത്. അപ്പൊ നമ്മുടെ ജീവൻ, ആ ജീവനിലേക്ക് നയിക്കുന്ന ഭക്തി, ഇതിനു വേണ്ടിയതെല്ലാം അവന്റെ ദിവ്യശക്തി, ദൈവത്തിന്റെ ശക്തി നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള വളരെ മനോഹരമായിരിക്കുന്ന, ചെറുതെങ്കിലും വളരെ മനോഹരമായ ഒരു വാക്യത്തിലൂടെ പത്രോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുക. 4 വാക്യത്തിൽ പറയുക, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ തീം, നമ്മുടെ ചിന്താ വിഷയം ഇതാണ്. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇവയാൽ, അപ്പം ദിവ്യശക്തി നമുക്ക് നൽകിയിരിക്കുന്ന, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനമായി നൽകിയിരിക്കുന്നു. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ആ വിലയേറിയ അതിമഹത്തായ ആ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ വളരുവാൻ തക്കവണ്ണം, പക്ഷെ നമ്മൾ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ്, നിങ്ങൾക്കറിയാം മോഹം, മോഹം ഗർഭം ധരിച്ച്. യാക്കോബിന്റെ ലേഖനം 1:15 വായിക്കാവോ, യാക്കോബ് 1:15.
മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ തുറന്നു.
അപ്പൊ മോഹം, ആദ്യ അമ്മയ്ക്കുണ്ടായ പ്രശ്നം എന്താ? ഈ വൃക്ഷത്തിന്റെ ഫലം, 3:16 ഉൽപ്പത്തി പുസ്തകം വായിക്കണമെന്നില്ല. ഈ വൃക്ഷത്തിന്റെ ഫലം കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു, അത് പഴം പറിച്ചു തിന്നു, കിട്ടിയവനും കൊടുത്തു. അപ്പം ഇത് ആദ്യം ഒരു കാഴ്ച കണ്ട് മോഹിച്ചു എടുത്തു ആഖാൻ പോലും പറയുന്നത്. ആഖാൻ പിന്നെ വിലയേറിയ സ്വർണ്ണ നാണയങ്ങളും വെള്ളിയും ബാബിലോണി മേലങ്കിയൊക്കെ അടിച്ചു മാറ്റിയിട്ട് കൂടാരത്തിന്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചു പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആകാൻ യോശുവയോട് പറയുന്ന കാര്യം യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 7-ാം അധ്യായം 12-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. 12 മുതലുള്ള വാക്യങ്ങളിൽ ഞാൻ കണ്ടു മോഹിച്ചു എടുത്തു. കാഴ്ചയിൽ നിന്ന് മോഹം, മോഹത്തിൽ നിന്ന് പാപം. ഇപ്പം ആദ്യം കണ്ടു, സ്ത്രീ കണ്ടു, ആ കാഴ്ചയിൽ നിന്ന് മോഹമുണ്ടായി. മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. പാപം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോ മരണം ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മുടെ ഈ മോഹം, ജഡമോഹം, കൺമോഹം ജീവനത്തിന്റെ പ്രതാപം അല്ലേ? ജഡമോഹം, കൺമോഹം ജീവനത്തിന്റെ പ്രതാപം, ഇതെല്ലാം യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്ന കാര്യമാണ്. അപ്പൊ ഇതെല്ലാം നമ്മളെ, ഈ മോഹങ്ങളാണ് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ മോഹം, ഒരു സൈക്കിൾ മേടിക്കണം, ആ സൈക്കിള് കെട്ടി കഴിഞ്ഞപ്പം സ്കൂട്ടർ മേടിക്കണം, സ്കൂട്ടർ കെട്ടി കഴിഞ്ഞപ്പം ഫോർ വീലർ മേടിക്കണം, ഫോർ വീലർ കെട്ടി കഴിഞ്ഞപ്പം അതിനകത്ത് പിന്നെ ഏറ്റവും നല്ലതേതാ? മനുഷ്യന് തൃപ്തിയില്ലാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ, ഒന്ന് അവന്റെ വീടും അവന്റെ വണ്ടി. ഈ രണ്ട് കാര്യത്തിനകത്ത് അവന് യാതൊരു തൃപ്തിയില്ല. അവനൊരു വണ്ടി, 5,000-ക്കാരന്റെ വണ്ടി കഴിയുമ്പം കണ്ടു കഴിയുമ്പോൾ അവന് പ്രശ്നമാണ്. അവൻ എന്തിനായി വണ്ടി ഉപയോഗിക്കുന്നതെന്നോ അല്ലേ? ഒരു വീട് വേണം, ശരിക്കും ദൈവമെങ്കിലും ചെറിയ വീടൊക്കെ കിട്ടി, ചിലപ്പോ കുറച്ചുകൂടെ നല്ലതായിരുന്നു, നല്ലതായിരുന്നു. ഇത് മനുഷ്യന്റെ ഒരു 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 പ്രശ്നമാണ്, ബേസിക്കലി ഉള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. പക്ഷെ ഉള്ളത് കൊണ്ട് തൃപ്തി അടയാൻ നമ്മൾ പഠിക്കണമെന്നുള്ളതാണ്. ഒരു ഒരു ഭവനം അല്ലെങ്കിൽ ഒരു ഒരു, ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം മോഹം മനുഷ്യനെ ഒരിക്കലും മാറത്തില്ല. കിട്ടാത്തത് കൊണ്ടല്ല, കിട്ടിയത് പിന്നെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, അത് പഠിക്കാനാണെങ്കിൽ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇവരോട് പറയുകയാണ്, നിങ്ങളുടെ ഈ മോഹങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ജനം ഇങ്ങോട്ട് വന്ന മരുഭൂമി പറഞ്ഞു, അയ്യോ അവിടുത്തെ മിശ്ര ഈജിപ്തിലെ അടിയിടിയും കൊണ്ടാലും വേണ്ടതല്ലായിരുന്നു, നല്ല ഇറച്ചി അവിടെ കപ്പയെ ഇറച്ചിയും കൂടെ വേയിച്ചതൊക്കെ അതിന്റെ അടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും, ആ ഇറച്ചിക്കലങ്ങളുടെ അടിവശത്തു നിന്ന് ഞങ്ങൾ ഇതിൽ തോണ്ടിയെടുത്താണ് ശകലം കഴിക്കുക, അവിടുത്തെ വെള്ളുള്ളി, അവിടുത്തെ കാര്യങ്ങളൊക്കെ എത്ര മനോഹരമായിരുന്നു. മനുഷ്യന്റെ മോഹം ഒരിക്കലും, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മന്നായും കാടപ്പക്ഷിയും കൊടുത്തു, എന്നാ നീ തിന്നെന്ന് പറഞ്ഞ് കൊടുത്തത് മന്നായും കാടപ്പക്ഷി. അപ്പൊ നമ്മളെ ദൈവം ഓരോ കാര്യങ്ങൾ തന്ന് നമ്മുടെ പലപ്പോഴും നമ്മുടെ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ദൈവം നമ്മളെ മുൻപിലേക്ക് നയിക്കുന്നുണ്ട് എന്നുള്ളത് അത് പലപ്പോഴും നമ്മൾ ഓർക്കാത്തതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ മോഹത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്ത് ഈ മോഹം കൂടിപ്പോയാ ഉള്ള പ്രശ്നം? 106-ാം സങ്കീർത്തനം 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 106-ാം സങ്കീർത്തനം 15-ാം വാക്യം.
അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു, എങ്കിലും അവന്റെ പ്രാണിന് ക്ഷയം അയച്ചു.
അതാ പ്രശ്നം കണ്ടോ, അവിടെ അതിന്റെ മേളിലോട്ട് വായിക്കുന്നുണ്ട്, എങ്കിലും അവർ വേഗത്തിൽ അവന്റെ പ്രവൃത്തികളെ മറന്നു, അവന്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല. ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനമാ, മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു. കണ്ടോ, മോഹം, മോഹം കൂടിയതാ പ്രശ്നം. മരുഭൂമിയിൽ വെച്ച് അവർ ഏറ്റവും മോഹിച്ചു. എന്താ മോഹിച്ചേ? അവന്റെ അറച്ചിക്കലം, അവനെ കപ്പ ഇറച്ചിയും വേവിച്ചത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ഇതൊക്കെ മോഹമാ. നിർജ്ജന ദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു, ഞങ്ങൾക്ക് അവിടെ നല്ല വെള്ളം കിട്ടുമായിരുന്നു, ഇത് ചുമ്മാ എന്നെ കയ്പ് വെള്ളം, ഇതെല്ലാം പറഞ്ഞിട്ട് അവരെ പരീക്ഷിച്ചു. അവർ അപേക്ഷിച്ചത് അവരെ അവർക്ക് കൊടുത്തു. ഈ പിടിവാശി ഉണ്ടാകും, ഞാൻ പലരും പറയാറുണ്ട്, ദൈവം എന്നെ അനുഗ്രഹിച്ചേ ഞാൻ വിടുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മസിൽ പിടിച്ച് ദൈവത്തിന് മേടിക്കണമെന്ന്. ശരിയാ, അവർ അപേക്ഷിച്ചത് അവനവർക്ക് കൊടുത്തു, എങ്കിലും അവരുടെ പ്രാണൻ നിക്ഷയമയച്ചു. ദൈവത്തിന് അവന് പിടിവാശിയൊക്കെ എടുത്താലേ സംഭവം. യാക്കോബ് എന്നെ അനുഗ്രഹിച്ചേ വിടുവുള്ളൂ എന്ന് പറഞ്ഞു, അനുഗ്രഹിച്ചു, പക്ഷെ തുടക്കിട്ടൊരു തട്ട് കൊടുത്തു. പിന്നീട് തലയുയർത്തി നടക്കാൻ മേല, ഒരു കാലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത കാലം വെക്കുമ്പോ 8-ാം അത്തേന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാ? ഞാനെന്ന ഭാവത്തെ വെട്ടി ദൈവം ദൂരെ കളഞ്ഞു എന്നുള്ളതാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞു? അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ മോഹം, അതിമോഹം എന്ന് പറയുന്ന ഒരു കാര്യം, മോഹം പോലും നമ്മളിൽ നിന്ന് മാറ്റിക്കളയാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് ചിന്തിച്ച് ആശയങ്ങൾ പരിവപ്പെടുത്താവുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ മോഹം നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായി തീരുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ദി പാർട്ടിക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരണമെങ്കിൽ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും, കോൾ ആൻഡ് ഇലക്ഷൻ, അത് നമ്മൾ ഉറപ്പിക്കണമെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നതായ കാര്യം. പെട്ടെന്ന് മുൻപിലേക്ക് 5-ാം വാക്യത്തിൽ പറയുകയാണ്, അതിന് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തോട് വീര്യം കൂട്ടണം, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണം, വീണ്ടും പരിജ്ഞാനം എന്ന വാക്ക് വരുന്നു, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം കൂട്ടണം, ഇന്ദ്രിയ ജയത്തോട് സ്ഥിരത കൂട്ടണം, സ്ഥിരതയോട് ഭക്തി കൂട്ടണം, ഭക്തിയോട് സഹോദരപ്രീതി കൂട്ടണം, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. നോക്കൂ, വിശ്വാസത്തിൽ നിന്ന് സ്നേഹം വരെയുള്ള വളർച്ച ഇവിടെ പറയുന്നു. വിശ്വാസം മുതൽ സ്നേഹം വരെയുള്ള വളർച്ച. വിശ്വാസത്തോട് വീര്യം കൂട്ടണം, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം, ഇന്ദ്രിയജയത്തോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി, സഹോദരപ്രീതിയോട് സ്നേഹം. അങ്ങനെ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. വിശദീകരിക്കാനാണെങ്കിൽ ധാരാളം പറയാനായിട്ടുണ്ട്. സമയം ചുരുക്കം കൊണ്ട് ഞാൻ മുൻപിലേക്ക് പോവുകയാണ്. എട്ടാം വാക്യത്തിൽ പറയുകയാണ്, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം ഉണ്ടോ, വീണ്ടും പരിജ്ഞാനം, യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. ഇത് നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ, ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും, നിങ്ങൾ പ്രയോജനമുള്ളവരും ഫലം പുറപ്പെടുവിക്കുന്നവരുമായിരിക്കും എന്ന് പറയുക. ഏത് കാര്യം ഉണ്ടെങ്കിൽ വിശ്വാസം മുതൽ സ്നേഹം വരെ വളരുന്ന ഒരു ജീവിതത്തിന്റെ ദൈവശക്തിയിലുള്ള ദൈവശക്തിയിലൂടെ ദൈവശക്തി സ്വീകരിച്ചുകൊണ്ട് അവന്റെ വാഗ്ദത്വങ്ങളിൽ സ്ഥിരമായിട്ട് നിന്നുകൊണ്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുമ്പോൾ വിശ്വാസം മുതൽ സ്നേഹം വരെ വളരാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ പറഞ്ഞത് ദൈവം സ്നേഹം തന്നെ. അപ്പൊ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടുകൂടെ ഈ ഇതിലേക്ക് നിങ്ങൾ വന്നു, നിങ്ങൾ ഫോർമർ പേഗൻസ് ആയിരുന്നു, പക്ഷെ ഇപ്പോൾ വിശ്വാസത്തിലൂടെ വന്ന് ക്രിസ്ത്യാനികളായി തീർന്നു. ഇനി നിങ്ങൾ ആ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക്, അതിനുള്ള ചില സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ഡെയിഫിക്കേഷൻ എന്നുള്ളതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന കുറച്ച് കാര്യങ്ങളാണ് പത്രോസ്ലീഹയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഓർപ്പിക്കുന്നതായ കാര്യം. അപ്പൊ നിങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരുമായിരിക്കില്ല. നിഷ്ഫലന്മാരായിരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കും എന്നർത്ഥം അല്ലേ, ഫലദായകന്മാരായിരിക്കും എന്നർത്ഥം. അപ്പോൾ നമ്മുടെ സ്വഭാവശുദ്ധി, പരിജ്ഞാനം, ആത്മസംയമനം, സ്ഥൈര്യം, ദൈവഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഇതെല്ലാം ഉൾക്കൊണ്ട ക്രിസ്തീയ ജീവിതത്തിൽ സമൃദ്ധമായിട്ട് അതുണ്ടാകണമെന്ന് ഓർപ്പിക്കുക. അപ്പോൾ ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ഈ പരിജ്ഞാനം നമുക്കുണ്ടാവുക. യേശു ക്രിസ്തുവാണ് വരാനുള്ള മെസ്സിഹ എന്നുള്ള പരിജ്ഞാനം, യേശു ക്രിസ്തു നമ്മളെ ദൈവീകതയിലേക്ക് ഉയർത്തുന്നു, അവന്റെ ദിവ്യ സ്വഭാവത്തിൽ നമ്മൾ സഹോദരന്മാരായി തീരുമ്പോൾ, കൂട്ടാളികളായി തീരുമ്പോൾ നമുക്കും ദൈവത്തിന്റെ സ്വഭാവത്തിൽ പങ്കുകാരായി തീരുവാൻ, ദൈവ സ്വഭാവത്തിൽ പങ്കുകാരായി തീരുവാൻ സാധിക്കുമെന്നുള്ള ആ അനുഭവം, അത് സ്നേഹത്തിന്റെ പൂർണ്ണതയാണെന്ന് ഓർപ്പിക്കുന്ന കാര്യമൊക്കെ വളരെ മനോഹരമായി പത്രോസിലൂടെ ഓർപ്പിക്കുകയാണ്. ഒൻപതാം വാക്യത്തിൽ പറയുക, അവയില്ലാത്തവനോ കുരുടനപ്പൻ. അപ്പൊ ഇത് ഒന്നും ഇല്ലാത്തവൻ, നമ്മൾ പരിജ്ഞാനമില്ലാത്തവൻ, ദൈവത്തിലുള്ള പരിജ്ഞാനം, ദൈവത്തിലുള്ളതും യേശുക്രിസ്തുവിലുള്ളതുമായ പരിജ്ഞാനം അതില്ലാതെ വരുമ്പോൾ അവൻ കുരുടന, അവൻ ഹൃസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. കണ്ടോ, നേരത്തെ ഈ ജെന്റൈൽസിനെ ആ മനസ്സിലിരിക്കുന്നത്, പത്രോസിന്റെ മനസ്സിലിരിക്കുന്നത്, അതുകൊണ്ട് എപ്പോഴും പറയുമ്പോഴെല്ലാം അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. നിനക്ക് ഷോർട്ട് സൈറ്റ് ആണെന്നാ പറയുന്നത്, നിനക്ക് ഷോർട്ട് സൈറ്റ് ആണ്, നിന്റെ പ്രശ്നമല്ല, നിനക്ക് ഇത്രയും നിന്റെ തൊട്ട് മുമ്പിലുള്ള കാര്യങ്ങൾ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിനക്ക് ദീർഘവീക്ഷണമില്ല. അതായത് ഒരു ഇറ്റേണൽ ലൈഫ്, ഇനി വരാനിരിക്കുന്ന എവർലാസ്റ്റിംഗ് ലൈഫ് അല്ലെങ്കിൽ സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് അതിനെ നീ കാണുന്നില്ല. നിനക്ക് ചുറ്റു നിനക്ക് അത് പത്രോസ്ലിഹ ഈ ഫോർമർ പേഗൻസിനെ കാണുന്ന പി സി ജോർജും പെണ്ണുകുട്ടികളെ കാണുന്ന പോലെയാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നിയോട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അത് മതി. ഇപ്പൊ എന്താ സംഭവിക്കേണ്ടത്, ഇന്ന് എന്താ ദൈവം അത്ഭുതം, ഇന്ന് എന്താ അടയാളം, ഇന്നെന്താ എനിക്കുള്ളത്, അങ്ങനെയുള്ള അല്ലെങ്കിൽ എനിക്ക് ഏത് വണ്ടിയാ കിട്ടുന്നത്, എനിക്ക് എങ്ങനെയാ വീട് കിട്ടുന്നത്, എന്റെ ജോലി കാര്യങ്ങൾ എങ്ങനെയാ, ഈ ലോകത്തിലെ കാര്യങ്ങൾ. ക്രിസ്തു ദൃഷ്ടി എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുന്നു. ഈ ഭൂമിയിലുള്ളത് ചിലപ്പോൾ 100 വർഷത്തേക്കുള്ളത് നമ്മൾ ചിന്തിച്ചേക്കാം, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മുട്ടുസൂചി പോലും മേളിലോട്ട് കൊണ്ടുപോവുകയല്ല എന്നുള്ളത് ചിന്തിച്ചിട്ട് അതിനുശേഷം നമുക്കെന്ത്, നമ്മുടെ ആത്മാവിന്റെ നിത്യജീവൻ, അത് നമ്മുടെ പ്രശ്നമേ അല്ല. ഈ ലോകത്തിലുള്ളത് മാത്രമാണ് നമ്മുടെ പ്രശ്നം. പലപ്പോഴും പ്രോസ്പെറിറ്റി ഗോസ്പൽ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞിട്ട് നമുക്കുണ്ടായിരിക്കുന്ന പ്രശ്നം ഇത് തന്നെയാണ്. നിത്യജീവൻ നമ്മുടെ പ്രശ്നമേ അല്ല. ഈ മരണം, ന്യായവിധി, സ്വർഗം, നരകം, ഞാൻ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കാനായിട്ടുള്ളൂ. മരണത്തെപ്പറ്റി നമുക്ക് ചിന്തയില്ല, ന്യായവിധിയെപ്പറ്റി നമുക്ക് ചിന്തയില്ല, സ്വർഗമോ നരകമോ നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയില്ല. അത് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ, ലോകശാന്തി, ഈ ലോകത്തിലുള്ള കാര്യങ്ങളെല്ലാം നേടാനായിട്ടുള്ള താല്പര്യം, അങ്ങനെയുള്ള ചില ഹ്രസ്വദൃഷ്ടി ആയിട്ട് നമ്മൾ പോവുകയാണ്. ഈ ലോകത്തിന് അനുരൂപമായിട്ട് നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത്. ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് ഏതാ? ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തുക, സ്വർഗത്തിന് വേണ്ടി അഭിവാചിക്കുക, എവർലാസ്റ്റിംഗ് ലൈഫിന് വേണ്ടി ആഗ്രഹിക്കുക, അതാ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. അതില്ലാത്തവരായി തീർന്നു, നിങ്ങളുടെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയി. നിങ്ങൾ വീണ്ടും പേഗൻ ലൈഫിൽ നിങ്ങൾ നിന്നിപ്പോ എന്താ ആഗ്രഹിച്ചോ അത് മാത്രമാണ് നിങ്ങൾ ഇവിടെയും ആഗ്രഹിക്കുന്നത് എന്ന് പറയുക. നിങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോകരുന്ന പത്രോസ്ലിഹ ഓർപ്പിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പി. എനിക്ക് നമുക്ക് കൂട്ടായിട്ട് ചിന്തിക്കാനുള്ളത് അത് തന്നെയാണ്, നമ്മുടെ വിളിയും നമ്മുടെ തെരഞ്ഞെടുപ്പും. പത്രോസ് ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനികളായി വന്നവരോട് പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാനായിട്ട് ശ്രമിക്കണമെന്ന് പറയുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായിട്ട് പ്രാപിക്കും. അതാ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചിന്ത. ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ആ ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ ഓർക്കണമെന്നുള്ള കാര്യമാണ് പത്രോസ് പറയുന്നത്. ദെയർഫോർ ബ്രദറൻ, ബി ഈവൻ മോർ ഡിലിജന്റ് ടു മേക്ക് യുവർ കൂൾ ആൻഡ് ഇലക്ഷൻ ഷുവർ, ഫോർ ഇഫ് യു ഡു ദീസ് തിങ്സ് യു വിൽ നെവർ സ്റ്റംബിൾ, ഫോർ സോ ആൻ എൻട്രൻസ് വിൽ ബി സപ്ലൈ ടു യു അബണ്ടന്റ്ലി ഇൻ ടു ദി എവർലാസ്റ്റിംഗ് കിങ്ഡം ഓഫ് അവർ ലോർഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ് എന്ന് പത്രോസ്ലിഹ പറയുക. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ട കാര്യങ്ങൾ, അതിന്റെ ഇൻട്രൊഡക്ഷനെ പറ്റി മൂന്നാല് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഓദർ, ഡേറ്റ്, ബാക്ക്ഗ്രൗണ്ട്, മേജർ തീം, ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇന്ന് രണ്ട് ഹെഡിങ് നമ്മൾ കണ്ടു. ഒന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ സല്യൂട്ടേഷൻ ആണെന്നുള്ള ഞാൻ പറഞ്ഞു. 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ദി പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഡിവൈൻ നേച്ചർ, അതാണ് നമ്മുടെ തീം. ഷുവർ അബൌട്ട് യുവർ കോൾ ആൻഡ് ഇലക്ഷൻ, അല്ലെങ്കിൽ ഡെയിഫിക്കേഷൻ എന്നുള്ള ആശയങ്ങളൊക്കെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടു. ബാക്കി കാര്യങ്ങൾ നമുക്ക് ഇന്ന് സമയം ഇന്നിവിടെ പൂർണ്ണമാകുന്നത് കൊണ്ട് അടുത്ത ദിവസം എടുക്കാം. എല്ലാ കൃപയും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ കടന്നു വരാത്തവരെയൊക്കെ അടുത്ത ആഴ്ചകളിലൊക്കെ ആയിട്ടെല്ലാവരും രണ്ട് കാര്യങ്ങൾ, ചമുവലിന്റെ പുസ്തകത്തിൽ നിന്നുള്ളത് പഠിക്കാനും പത്രോസിന്റെ പുസ്തകത്തിൽ നിന്നുള്ളത് പഠിക്കാനും എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് വരണം. വീട്ടിൽ കൂടി ഉള്ളവരോടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. വരുന്നെങ്കിലും കാര്യങ്ങൾ പൊതുവായിട്ട് പറയാനുണ്ടെങ്കിൽ എനിക്ക് പറയാം. ചന്ദമേന്റെ എങ്കിൽ പ്രാർത്ഥിക്കാമോ?
അച്ഛൻ ഈ മാസം ഞങ്ങൾക്ക് കിട്ടിയത് ഒരു വലിയ വലിയ ഒരു കരുണയാണ്, ദൈവത്തിന്റെ കരുണയാണ്. അത് അച്ഛൻ ഒത്തിരി ബിസിയാണെന്ന് അറിയാം, എങ്കിലും ഇതിന് സമയം കണ്ടെത്തി ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് വലിയ വലിയ നന്ദി ഞാൻ പ്രകടിപ്പിക്കുന്നു. അതുപോലെ അവിടെ എല്ലാ ദിവസവും രണ്ടു ദിവസവും ഒരു പ്രയാസവും കൂടാതെ മനോജ് വന്ന് റെക്കോർഡ് ചെയ്തതിന് മനോജിന് പ്രത്യേകമായ നന്ദി ഞാനിപ്പോൾ പറയുന്നു. പിന്നെ എസ് എ കോമ്പറ്റീഷൻ ആയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, February 28 അല്ലെങ്കിൽ March 1 വടശ്ശേരി തിരുമേനിയെ കുറിച്ചുള്ള എസ് എ കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അത് അതിനുവേണ്ടിയുള്ള പേര് February 23 മുമ്പ് എല്ലാവരും യൂണിറ്റ് സെക്രട്ടറിമാർക്ക് കൊടുക്കുക.
ഞാനും ഒരു വാക്ക് മനോജിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ദൈവം മാനിക്കട്ടെ മനോജ്, ദൈവം കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ദൈവം അനുഗ്രഹം നൽകട്ടെ ഞങ്ങളുടെ വാക്കുകളെക്കാൾ ഉപരി ദൈവത്തിൽ നിന്ന് കൃപയാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇത് സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ബലഹീനനായ എന്നെയും കൂടി ഓർക്കണമേ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിന്റെ തിരുനാമത്താൽ ഞങ്ങൾ എന്നെ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയം നമ്മളെ സ്ലീബായാൽ ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റോഹാ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഭവനങ്ങളെ ഞങ്ങളെ ചമച്ചു കൊള്ളണമേ. ദൈവമായ കർത്താവേ, നേരവും കിരും കാലമൊക്കെ എല്ലാ സമയത്ത് നിന്നേക്കും നിന്റെ ദൈവത്തിന്റെ ഇറങ്ങി ഞങ്ങളെ മറച്ചു കൊള്ളണമേ. ആമേൻ. ഭാരക്കുമോർ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും, പ്രത്യേകിച്ച് കർത്താവേ വനിതാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും, ഞങ്ങളെല്ലാവരുടെയും ഇന്ത്യൻ സമൃദ്ധിയുള്ള നല്ല ആഗ്രഹങ്ങളോടും പ്രവർത്തനങ്ങളോടും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേൻ.
എല്ലാവർക്കും ഗുഡ് നൈറ്റ്.